إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنهم الله سهود رنجلي കഴിഞ്ഞ ഖുതുബയിൽ ദുൽമിനെ സംബന്ധിച്ച് അക്രമത്തിൻ്റെയും അനീതിയുടെയും അപകടങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ദുൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദുൽം അക്രമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനീതി എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെയല്ല. അതിൻ്റെ ശിക്ഷയിൽ അല്ലെങ്കിൽ അതിന്റെ ഗൗരവത്തിൽ അല്ലാഹു തആല അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ രൂപത്തിൽ എതിർത്ത ദുൽമുകളുണ്ട്, അനീതികളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ദുൽമിനെ വ്യത്യസ്തമായ രൂപത്തിലേക്ക് വകതിരിച്ചത് കാണാൻ സാധിക്കും. നാവ് കൊണ്ടുള്ള ദുൽമ്, തന്റെ നാവ് കൊണ്ട് ചെയ്യുന്ന അക്രമങ്ങളും അനീതികളും, അതുപോലെ തന്നെ അദ്ദുൽമു അൽഫിഅലി പ്രവർത്തനം കൊണ്ട് അവന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ദുൽമകൾ എന്നിങ്ങനെ വേർതിരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദുൽമിന്റെ അപകടാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അനുസരിച്ചുകൊണ്ടും ഉലമാക്കൾ അതിനെ വിശദീകരിച്ച് അതിനെ വേർതിരിച്ചത് കാണാൻ സാധിക്കും. ആചരണത്തിൽ ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, അദ്ദുൽമു നൗആനി, ദുൽമ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ്. മൊത്തത്തിൽ ദുൽമുകളെ രണ്ടായി വേർതിരിച്ചത് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് അഹദുഹുമാ ദുൽമുൻ നഫ്സ്, ഒന്നാമത്തേത് സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമ്, സ്വന്തത്തോട് സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന അക്രമം, അനീതി, ദുൽമ്. വഅളമുഹു അശ്ശിർക്കു കമാ ഖാല തആല ഇന്ന അശ്ശിർക ലദുൽമുൻ അദീം. ഇതിൽ ഏറ്റവും ഗൗരവപ്പെട്ട ദുൽമ്, സ്വന്തത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് വമ്പിച്ച അക്രമമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ശിർക്ക് വമ്പിച്ച അക്രമമായി മാറാനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഫഇന്നൽ മുശ്രിക ജഅല അൽമഖ്ലൂഖ ഫീ മൻസിലത്തിൽ ഖാലിഖി. മുശ്രിക്കായിട്ടുള്ള വ്യക്തി, ശിർക്ക് ചെയ്യുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നത്? അല്ലാഹു തആലയെ, ഖാലിഖായ സൃഷ്ടാവായ അല്ലാഹുവിനെ, അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് മഖ്ലൂഖിനെ വെക്കുകയാണ്. ഖാലിഖിന്റെ സ്ഥാനത്തേക്ക് മഖ്ലൂഖായിട്ടുള്ള സൃഷ്ടികളെ നിശ്ചയിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ഫഅബദഹു വതഅല്ലഹു, എന്നിട്ട് ആ സൃഷ്ടിയോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനോട് ഇബാദത്ത് ചെയ്യുകയും അവനെ ഇബാദത്ത് ചെയ്യുകയും അവനെ ഇലാഹായി കണക്കാക്കുകയും ചെയ്യുന്നു. ഫവളഅൽ അശ്യാഅ ഫീ ഗൈരി മൗളിഹാ. നമ്മൾ ദുൽമ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വസ്തുവിനെ അതിന്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നതിനാണ് ദുൽമ അക്രമം എന്ന് പറയുക. ഇബാദത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യം അല്ലാഹുവിൽ മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. ആ ഇബാദത്ത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അതിന്റെ ക്രമം തെറ്റി അത് അക്രമമായി മാറുകയാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, അക്സറു മാ ദുക്കിറ ഫിൽ ഖുർആനി മിൻ വഈദി ളാലിമീന ഇന്നമാ ഉരീദ ബിഹിൽ മുശ്രിക്കൂൻ. വിശുദ്ധ ഖുർആനിൽ ദുൽമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ളാലിമുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അധികവും മുശ്രിക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ദുൽമ അക്രമം അല്ലെങ്കിൽ ളാലിമൂൻ അക്രമികൾ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് വിശദീകരിക്കുന്നത്. കമാ ഖാല തആല അല്ലാഹു പറയുന്നതുപോലെ വൽ കാഫിറൂനഹും ളാലിമൂൻ, കാഫിറുകൾ അവരാണ് അക്രമികൾ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ദുൽമിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ളാലിമുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചതിൽ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കപ്പെടുന്നത് ശിർക്ക് എന്ന് പറയുന്ന ദുൽമിനെയാണ്. അതുപോലെ തന്നെ മുശ്രിക്കുകൾ എന്ന ളാലിമുകളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ ദുൽമ്, സ്വന്തത്തോട് ചെയ്യുന്ന അദ്ദുൽമു, ളുൽമുൻ നഫ്സ് എന്ന് പറയുന്ന സ്വന്തത്തോട് ചെയ്യുന്ന അക്രമങ്ങളിൽ ളുൽമിൽ വെച്ച് ഏറ്റവും ഗൗരവപ്പെട്ടത് ശിർക്ക് തന്നെയാണ്. സുമ്മ യലീഹിൽ മആസി അലഖ്തിലാഫി അജ്നാസിഹ മിൻ ഖബായിറ ഔ സഗായിറ മിൻ ഖബായിറ വ സഗായിറ. അതിനു പുറമെ ശിർക്ക് കഴിഞ്ഞാൽ പിന്നീടുള്ള വൻ പാപങ്ങൾ അതുപോലെ തന്നെ ചെറിയ പാപങ്ങളൊക്കെ സ്വന്തത്തോട് ചെയ്യുന്ന ളുൽമുകളാണ്, സ്വന്തത്തോട് ചെയ്യുന്ന ളുൽമുകളാണ്. അത് ഒന്നാമത്തെ ഇനം. അതിലേറ്റവും ഗൗരവപ്പെട്ടത് ശിർക്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ ശിർക്ക് ചെയ്താൽ ഒരടിമ തന്റെ റബ്ബിനോട് ചെയ്യുന്ന ളുൽമാണോ? ആ ഒരു പ്രയോഗം പൂർണ്ണമായ അർത്ഥത്തിൽ അത് ശരിയല്ല, പൂർണ്ണമായ അർത്ഥത്തിൽ അത് ശരിയല്ല. ഒരാൾ ശിർക്ക് ചെയ്താൽ അത് റബ്ബിനോട് ചെയ്യുന്ന ളുൽമാണ്, റബ്ബിനോട് ചെയ്യുന്ന അക്രമവും ഉപദ്രവവുമാണ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ആ പ്രയോഗം ശരിയല്ല. മറിച്ച് ളുൽമുൽ അബ്ദി ഫീമാ ബൈനഹു വ ബൈനല്ലാഹ് എന്നാണ് പറയേണ്ടത്. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഒരടിമ തന്റെ റബ്ബിനോട് ളുൽമ് കാണിച്ചു, ഒരടിമ തന്റെ റബ്ബിനെ അക്രമിച്ചു, ഉപദ്രവിച്ചു എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. മറിച്ച് ഒരടിമയും തന്റെ രക്ഷിതാവും തമ്മിൽ ഇടയിലുള്ള ആ ഒരു കരാർ അല്ലെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കിൽ അവൻ അക്രമം കാണിച്ചു എന്ന് പറയാനേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട്? അള്ളാഹു തആല സൂറത്തുല്ല അറാഫിൽ പറഞ്ഞിട്ടുണ്ട്, വമാ ളലമൂന, അവർ നമ്മളോട് അക്രമം കാണിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അക്രമം കാണിക്കാൻ സാധ്യമല്ല, നമ്മെ ഉപദ്രവിക്കാൻ അവർക്ക് സാധ്യമല്ല. വലാക്കിൻ കാനു അൻഫുസഹും യളിമൂൻ, അവർ നമ്മളെ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ളുൽമ കൊണ്ട് നമ്മൾക്കൊന്നും സംഭവിക്കാനില്ല. മറിച്ച് അവർ ളുൽമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അവരോട് തന്നെയാണ് അവർ അക്രമം ചെയ്യുന്നത് എന്നാണ് സൂറത്തുൽ അഹ്റാഫിലൂടെ അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ സംസാരിച്ചത് കാണാൻ സാധിക്കും. മഹാനായ മുഫസ്സിർ, മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, വമാ ളലമൂന, അവർ നമ്മളോട് ളുൽമ കാണിച്ചിട്ടില്ല, അവർക്ക് ളുൽമ കാണിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നഹ്നു അഅസ്സു മിൻ അന്നുളമ, നമ്മൾ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന് ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്ന് ഇസ്സത്തുള്ളവനാണ്, അല്ലാഹു ഒരാൾക്കും ആക്രമിക്കാൻ സാധിക്കൂല. ആ അർത്ഥത്തിൽ ഒരടിമ തന്റെ റബ്ബിനെ ആക്രമിച്ചു അല്ലെങ്കിൽ ഒരടിമ തന്റെ റബ്ബിനെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ആലൂസി റഹിമഹുള്ള പറഞ്ഞു, ളുൽമുൽ ഇൻസാനി ലില്ലാഹി ലാ യുംകിനു വുഖുഹു അൽബത്ത, ഒരിക്കലും ഒരു മനുഷ്യനെ അള്ളാഹുവിന് ഒരിക്കലും ഉപദ്രവിക്കാൻ സാധിക്കൂല, അല്ലെങ്കിൽ അവനോട് അക്രമം കാണിക്കാൻ ഒരിക്കലും സാധിക്കൂല. പക്ഷെ ശിർക്ക് ചെയ്യുന്നതോ കുഫർ ചെയ്യുന്നതോ യഥാർത്ഥത്തിൽ അവൻ അവനോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. അവൻ കുഫർ ചെയ്യുന്നുണ്ട്, ശിർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിനൊന്നും സംഭവിക്കുന്നില്ല, അള്ളാഹുവിന്റെ ഇസ്സത്തിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഫമാ ളലമൽ അബ്ദു റബ്ബഹു വലാക്കിൻ ളലമ നഫ്സഹു, ഒരടിമ ളുൽമ് ചെയ്യുന്നത് അള്ളാഹുവിനോടല്ല, അള്ളാഹുവിനോട് അവൻ ളുൽമ് ചെയ്തിട്ടില്ല, മറിച്ച് അവൻ ളുൽമ് ചെയ്താൽ, അക്രമം ചെയ്താൽ അവൻ അവന്റെ സ്വന്തത്തോട് തന്നെയാണ് ളുൽമ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഒരടിമ ശിർക്ക് ചെയ്യുമ്പോ അത് അള്ളാഹുവിനോടുള്ള ളുൽമല്ല, ആ ഒരു പ്രയോഗം പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എന്ന് പറയാനുള്ള കാരണം, ഇബ്നു ജരീർ അത്തബരി റഹിമഹുള്ള നേരത്തെ പറഞ്ഞ വമാ ളലമൂന എന്ന് പറയുന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു തആല ഇവിടെ ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ആ തിന്മ ഒരിക്കലും അല്ലാഹുവിനെ യാതൊരു ഉപദ്രവവും ചെയ്യൂല. ഇവിടെയുള്ള ആളുകൾ പല തിന്മകളും ചെയ്തു, പക്ഷെ അല്ലാഹുവിന് ഒന്നും സംഭവിക്കാനില്ല, അല്ലാഹുവിന് അതൊരു പ്രശ്നമേ അല്ല. വലാ യതഹയ്യഫു ഖസാഇനഹു ളുൽമു ളാലിമിൻ, അക്രമം ചെയ്യുന്ന അവന്റെ അക്രമം അള്ളാഹുവിന്റെ ഖസനാവിൽ ഒന്നിനെയും കുറക്കുന്നില്ല. ഇവിടെ ഒരുപാട് ആളുകൾ അക്രമം ചെയ്യുന്നുണ്ട്, അനീതി ചെയ്യുന്നുണ്ട്, ളുൽമ് ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ഖസനാവിൽ ഒന്നും തന്നെ കുറയുന്നില്ല. വലാ തൻഫഉഹു ത്വാഅത്തു മുത്തീഇൻ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പല അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു, അതുകൊണ്ട് അള്ളാഹുവിന് പ്രയോജനമില്ല. വലാ യസീദു ഫീ മുൽക്കിഹി അദ്ലു ആദിലിൻ, ഇവിടെ ഒരുപാട് ആൾക്കാർ നീതി കാണിച്ച് ജീവിച്ചു, അനീതി കാണിക്കാതെ അതിൽ കാണിച്ചാൽ ആ നീതി കാണിക്കുന്നവന്റെ നീതി കൊണ്ട് അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒന്നും തന്നെ വർദ്ധിക്കുന്നില്ല, ഒന്നും തന്നെ വർദ്ധിക്കുന്നില്ല. മറിച്ച് ബൽ നഫ്സഹു യദ്ലിമു ളാലിമു, ഒരു ളാലിം ഒരു അക്രമം ചെയ്യുന്ന വ്യക്തി വല്ലതും ചെയ്താൽ, വല്ല അക്രമവും ചെയ്താൽ അവൻ അവനോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. ഒരു തിന്മ ചെയ്യുന്നവൻ അവൻ അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട ഓഹരിയെയാണ് അവൻ നഷ്ടപ്പെടുത്തുന്നത്, കുറക്കുന്നത്. അള്ളാഹുവിനനുസരിച്ച് ഒരുത്തൻ ജീവിച്ചാൽ അതിന്റെ പ്രയോജനം ആ അനുസരിച്ച് ജീവിച്ചവന് മാത്രമാണ്. അതുപോലെ തന്നെ നീതി കാണിച്ചാൽ ആ നീതിയുടെ പ്രതിഫലം, ആ നീതി കാണിച്ചതിന്റെ മെച്ചം അവന് തന്നെയാണ് ലഭിക്കാനുള്ളത് എന്നാണ് ഇബ്നു ജറീർ അത്തബറി റഹിമഹുള്ള വിശദീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെന്ത് തിന്മ ചെയ്താലും, അത് ശിർക്കാകട്ടെ കുഫറാകട്ടെ എത്ര വലിയ തിന്മകളാണെങ്കിലും, അള്ളാഹുവിന്റെ ഇസ്സത്തിനൊന്നും സംഭവിക്കാനില്ല, അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്നൊന്നും കുറഞ്ഞു പോകുന്നില്ല. ഇവിടെ ഉള്ള ആളുകളൊക്കെ സൽക്കർമ്മം ചെയ്താലും അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒന്നും വർദ്ധിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അർത്ഥത്തിൽ ഒരടിമ ശിർക്ക് ചെയ്താൽ അത് അള്ളാഹുവിനോടുള്ള ദുൽമാണ് എന്നുള്ള പ്രയോഗം പൂർണാർത്ഥത്തിൽ ശരിയല്ല എന്ന് വിശദീകരിക്കാനാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വലിയ ദുൽമ, ഒരാൾ സ്വന്തത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. ഒരാൾ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവന് ഏറ്റവും വലിയ വിപത്താണ് സംഭവിച്ചിട്ടുള്ളത്. ദുനിയാവിൽ വലിയ കച്ചവടത്തിൽ വലിയ നഷ്ടം സംഭവിച്ചു, നമ്മുടെ കുടുംബത്തിൽ അടുത്ത ബന്ധുക്കൾ മരിച്ചുപോയി, അല്ലെങ്കിൽ നമ്മൾക്ക് ദുനിയാവിൽ വമ്പിച്ച ദുന്യവിയായിട്ടുള്ള നഷ്ടം സംഭവിച്ചു. അതിനേക്കാളൊക്കെ അപകടം പിടിച്ചതാണ് അവന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് വരിക, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥയുണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു ദുൽമ്. അതാണ് ഏറ്റവും വലിയ വിപത്ത്. അത് നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവിൽ എത്ര നേടിയിട്ടും കാര്യമില്ല, പരലോകത്ത് നമുക്ക് വമ്പിച്ച നഷ്ടമാണ്. ശിർക്കിന്റെ അപകടങ്ങളെ കുറിച്ച് നമ്മൾ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കേണ്ട, കൂടുതൽ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് തൗഹീദും ശിർക്കും. എന്തുകൊണ്ടാണത് നമ്മളെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരുത്തനെ നരകത്തിൽ ശാശ്വതനാക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ ശാശ്വതനാക്കുന്നത്? ശിർക്ക് തൗഹീദ് എന്നുള്ള വിഷയമാണ്. ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? അതിന്റെ അപകടാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ശിർക്കിന്റെ അപകടങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. അല്ലാഹു തആല നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ അക്രമം, ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ദല്ല ദലാലൻ ബഈദ, അവൻ അങ്ങേയറ്റം വിദൂരമായ രൂപത്തിലേക്ക്, വിദൂര സ്ഥാനത്തേക്ക് അല്ല, അങ്ങേയറ്റം അവൻ വഴിപിഴച്ചുപോയി, അവൻ ദലാലത്തിലായി. ശിർക്ക് ചെയ്താൽ അവൻ അങ്ങേയറ്റം വഴികേടിലായി എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ശിർക്ക് ചെയ്തതോടുകൂടി അവൻ ദലാലത്തിലേക്ക് അങ്ങേയറ്റം പിഴച്ചുപോയി അവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബറിൽ ഖബായിർ, അലാ ഉനബ്ബിഉകും ബിഅക്ബറിൽ ഖബായിർ, അലാ ഉനബ്ബിഉകും ബിഅക്ബറിൽ ഖബായിർ, മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി ആവർത്തിച്ചു. ഏറ്റവും വലിയ തിന്മ, വൻ പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അറിയിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാ, അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ വമ്പിച്ച പാപം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയ്യുസ് ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വമ്പിച്ച പാപം ഏതാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതജഅ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അല്ലാഹുവിന് പങ്കാളികളെ വെക്കലാണ്, അല്ലാഹുവിന് തുല്യനെ വെക്കലാണ്, അഥവാ ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അടുത്ത് വമ്പിച്ച പാപം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതുപോലെ തന്നെ സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, ശിർക്ക് ചെയ്യുന്നവർ നജസാണ് എന്ന് പറഞ്ഞു. ശിർക്ക് ചെയ്യുന്നവർ നജസാണെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ തഫ്സീറിൽ, തഫ്സീറു സഅദിയിൽ കാണാം, ഐ ഖുബസാഉ ഫീ അഖായിദിഹിം വ അഅമാലിഹിം, അവരുടെ അമലുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ വിശ്വാസ മേഖലയിൽ അവർ വൃത്തികെട്ടവരാണ്. അതുകൊണ്ടാണ് ഇന്നമൽ മുശ്രിഖൂന നജസുൻ എന്ന് പറഞ്ഞത്. ശിർക്ക് ചെയ്യുന്നവരെ വിശുദ്ധ ഖുർആൻ നജസ് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഅൻജസുന്നജാസത്തി അശ്ശിർക്കു, ഏറ്റവും വൃത്തികെട്ട നജസ് എന്ന് പറഞ്ഞാൽ adu shirkan kama annahu adlamu dhulm ettum vambicha dhulm shirka ayadu pole thane ettum vrutigatta najasi ennu paranjal adu shirkaanu ettum veliya najas baadichavan ennu paranjal avante vishwasathil shirku baadichittulla mushrikaanu ennu allah taala parijayapeduthiyathu ശിർക്കിന്റെ അപകടത്തെക്കുറിച്ച് അതിന്റെ ഗൗരവത്തെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ഒരിക്കലും അല്ലാഹു അവന് പുറത്തു കൊടുക്കൂല. ശിർക്ക് ചെയ്തു പക്ഷെ തൗബ ചെയ്യാൻ അവൻ അവസരം കിട്ടിയില്ല, ആ ശിർക്കോടുകൂടിയാണ് അവൻ മരിക്കുന്നതെങ്കിൽ അല്ലാഹു തആല ഒരിക്കലും അവന് പുറത്തു കൊടുക്കൂല. വേറെ ഏത് തിന്മ ചെയ്താലും ഒരുപക്ഷെ അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാം. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു തആല ശിർക്ക് ചെയ്തത് പുറത്തു വരൂല. എപ്പോ ഒരാൾ തൗബ ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ അല്ലാഹു തആല പരലോകത്ത് അവന്റെ ശിർക്ക് പുറത്തു കൊടുക്കൂല. വേറെ ഏത് തിന്മയാണെങ്കിലും അതിന് താഴെയുള്ള തിന്മകൾ അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു തആല പ്രത്യേകം സൂറത്തുൻ നിസായിൽ എടുത്തു പറഞ്ഞു. അപ്പൊ നമ്മൾ ശിർക്ക് ചെയ്തിട്ടാണ് മരിച്ചതെങ്കിൽ നമ്മൾക്ക് രക്ഷയില്ല, അല്ലാഹു പുറത്തു തരുന്ന പ്രശ്നമേ ഇല്ല, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാതെ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല. മാത്രമല്ല അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ 18 പ്രവാചകന്മാരുടെ പേരെടുത്തു പറഞ്ഞതിന് ശേഷം, 18 പ്രവാചകന്മാരെ പേരെടുത്ത് അവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുകയാണ്, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരാണ് ശിർക്ക് ചെയ്തതെങ്കിൽ, ആ പ്രവാചകന്മാരാണ് ശിർക്ക് ചെയ്തതെങ്കിലും അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് ചെയ്താൽ നമ്മൾ ചെയ്ത എത്ര ഹജ്ജ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഉംറ ഉണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും സദഖ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ അമലുകളൊക്കെ പൊളിഞ്ഞു തകർന്നു പോകും. പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടാണ് അവരാണ് ശിർക്ക് ചെയ്തതെങ്കിൽ അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർക്ക് വഹി കൊടുത്തിട്ടുള്ള വിഷയമാണ്, താങ്കൾക്കും വഹി നൽകിയിട്ടുള്ള വിഷയമാണ്, താങ്കൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. ശിർക്ക് ചെയ്തതോടുകൂടി അവൻ ചെയ്ത എത്ര വലിയ അഅമാലുൻ സാലിഹ അതൊക്കെ പൊളിഞ്ഞു പോവുകയാണ്, ഒരു ഫലം അതിനോടില്ല. ശിർക്ക് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പലതും ചെയ്തു കൂട്ടുന്നുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ ബാത്തിലായി പോകും, അത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. മാത്രമല്ല അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്, ശിർക്ക് ചെയ്തവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ലിയുഅദ്ദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാതി വൽ മുശ്രികീന വൽ മുശ്രികാത്. അല്ലാഹു തആല മുനാഫിഖുകളെയും മുനാഫിഖാത്തുകളെയും അതുപോലെ തന്നെ മുശ്രിക്കുകളായിട്ടുള്ള പുരുഷന്മാരെയും മുശ്രിക്കുകളായിട്ടുള്ള സ്ത്രീകളെയും ശിക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അവരെ സംബന്ധിച്ച്, അവരുടെ ശിക്ഷയെ സംബന്ധിച്ച്, ശിർക്ക് ചെയ്തവരുടെ ശിക്ഷയെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല ജന്ന. ഒരുത്തൻ ശിർക്ക് ചെയ്യാതെയാണ്, ബാക്കി എന്ത് തിന്മ ചെയ്തിട്ടുണ്ട്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ള പറഞ്ഞു. എത്ര വലിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ഒരിക്കൽ എന്തായിരുന്നാലും സ്വർഗത്തിൽ പ്രവേശിക്കും. അവൻ വമ്പിച്ച പാപം ചെയ്തവനാണെങ്കിൽ അവനുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവൻ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അന്നാർ. എന്നാൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഒരുത്തൻ മരിക്കുന്നതെങ്കിൽ, അവൻ മരിക്കുമ്പോൾ അവനിൽ ശിർക്കുണ്ട് എങ്കിൽ അവൻ തൗബ ചെയ്യാതെയാണ്, ശിർക്കിൽ നിന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാതെയാണ് അവൻ മരിച്ചതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ നരകത്തിൽ പ്രവേശിക്കും എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു, നരകത്തിൽ പ്രവേശിക്കുക മാത്രമല്ല അവർക്ക് സ്വർഗം ഹറാമാണെന്ന് പറഞ്ഞു. ഒരിക്കലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേയില്ല. ഇന്നഹു മയ്യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമായി, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വമഅവാഹു നാർ, അവർക്ക് നരകമാണ് അവരുടെ സങ്കേതം. വമാലി ളാലിമീന മിൻ അൻസാർ, വാലിമുകൾക്ക് ഒരു സഹായവുമില്ല നാളെ പരലോകത്ത് എന്ന് അള്ളാഹു തആല വിശദീകരിച്ചു. ഇവിടെ വാലിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുശ്രിക്കുകളെയാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം ഹറാമാണ്, അവർ നരകത്തിലായി അവരുടെ സങ്കേതം, അവരുടെ താമസ സ്ഥലം നരകമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. മാത്രമല്ല നരകത്തിൽ അവർ ശാശ്വതരാണ്, എന്നും അവർ നരകത്തിലാണ്. നരകം അനശ്വരമായി നിലകൊള്ളുന്ന, നരകം അടക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ നരകത്തിൽ, അടച്ചുപൂട്ടിയ നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ടവരാണ് യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്തവർ എന്ന് അല്ലാഹു തആല സൂറത്തുൽ ബൈനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ, ശിർക്ക് ചെയ്ത ആളുകൾ, അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ, കാഫിറുകൾ, അതുപോലെ തന്നെ ശിർക്ക് ചെയ്ത ആളുകൾ, അവർ നരകത്തിലാണ്, ജഹന്നമിലാണ്. ഖാലിദീന ഫീഹാ, അവർ കുറച്ചു കാലം നരകത്തിൽ കടന്ന് പിന്നെ സ്വർഗത്തിൽ എത്തുന്ന അവസ്ഥയാണോ? അല്ല, അവർ നരകത്തിൽ ശാശ്വതരാൻ. അപ്പൊ ശിർക്ക് ചെയ്താൽ പിന്നെ ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയല്ല, നരകത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. നരകത്തിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അത് അറിയാവുന്ന കാര്യമാണ്. ഒരു നിമിഷം പോലും ആ നരകത്തിന്റെ ചൂട് താങ്ങാൻ നമുക്ക് ശേഷിയില്ല. പക്ഷേ ശിർക്ക് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ കാലാകാലവും, അവന് മരണമില്ല. പിന്നീട് മരണത്തെ അള്ളാഹു തആല ഒരു ആടിന്റെ രൂപത്തിലാക്കുകയും പരലോകത്ത് അള്ളാഹു തആല മരണത്തെ അറുത്തു കളയുകയും പിന്നീട് മരണമില്ല, ജീവിതവുമില്ല, പൂർണ്ണമായി ആ മരണം എന്ന് പറയുന്ന അവസ്ഥയെ ഇല്ലാതെയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശിർക്ക് ചെയ്താൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്. ഈ ആയത്തിന്റെ ബാക്കിയിൽ അള്ളാഹു തആല മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഉലൈക ഹും ശർറുൽ ബരിയ, ശിർക്ക് ചെയ്ത ആളുകളാണ് ഏറ്റവും വൃത്തികെട്ട സൃഷ്ടികൾ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ശിർക്ക് ചെയ്തവരാണ് ഏറ്റവും വൃത്തികെട്ടവർ, ഏറ്റവും മോശപ്പെട്ടവർ എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തി. വ്യഭിചരിച്ചവനല്ല, കള്ളുകുടിച്ചവനല്ല, കൊള്ളയടിച്ചവനല്ല, കൊലപാതകം നടത്തിയവനല്ല, ഏറ്റവും വൃത്തികെട്ടവൻ ശിർക്ക് ചെയ്തവനാണ്. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന ഒരു വർത്താനാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യാത്ത ഒരു വ്യക്തി വല്ല ദുൽമും ചെയ്താൽ അവനേക്കാൾ നല്ലത് ആ കാഫിറാണ് എന്ന് പറയും. ഒരിക്കലും ആ പ്രയോഗം നടത്താൻ പാടില്ല. കാരണം ശിർക്ക് ചെയ്യുന്ന, കുഫർ ചെയ്യുന്നവനാണ് ഏറ്റവും വൃത്തികെട്ടവൻ എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തൗഹീദുള്ള, ശിർക്ക് ചെയ്യാത്തൊരു വ്യക്തി വേറെ എന്ത് തിന്മ ചെയ്താലും അവനൊരു കാഫിറിനെ കൊണ്ട് ഉപമിക്കാനോ അല്ലെങ്കിൽ കാഫിറിനേക്കാൾ തരം താഴ്ത്താനോ നമുക്ക് പാടില്ല. അത് വിശുദ്ധ ഖുർആനും ഹദീസിനും എതിരാണ്, പ്രാമാണിക വിരുദ്ധമായിട്ടുള്ള ഒരു പ്രയോഗമാണത്. ഒരാൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ അവനൊരു ശ്രേഷ്ഠത ഉണ്ട്. അവൻ എത്ര വലിയ തിന്മ ചെയ്താലും ആ തിന്മക്ക് അവൻ അല്ലാഹു തആല ശിക്ഷ കൊടുക്കും. പക്ഷേ തൗഹീദ് ഉണ്ട് ഒരുത്തന്, ശിർക്ക് അവന്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു പ്രത്യേകത അവനുണ്ട് താൻ. അവൻ ഒരിക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കും. നരകത്തിൽ അവന് ശാശ്വതനല്ല, സ്വർഗം അവന് ഹറാമല്ല. വേറെ എന്ത് തിന്മ ചെയ്താലും അത് മറ്റു തിന്മ ചെയ്യാനുള്ള ഒരു അനുവാദമോ അതിനുള്ള പ്രോത്സാഹനമോ അല്ല, മറിച്ച് തൗഹീദുള്ളവന്റെ ശ്രേഷ്ഠതയാണ് വ്യക്തമാക്കുന്നത്. തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുവാനും തൗഹീദോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ദുൽമിൽ, അക്രമത്തിൽ ഏറ്റവും അപകടം പിടിച്ച ദുൽമാണ് ശിർക്ക്. അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല സൂറത്തു തൗബയിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപനമാണ്, വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ, ഹജ്ജിന്റെ ദിവസത്തിൽ, വലിയ ഹജ്ജിന്റെ ദിവസത്തിൽ അല്ലാഹു ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ് ആ പ്രഖ്യാപനം? അന്നല്ലാഹു ബരീഉ മിനൽ മുശ്രിഖീന വറസൂലുഹു, തീർച്ചയായും അല്ലാഹു തആല, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായിട്ടുള്ള ആളുകളിൽ നിന്ന് അവർ ബന്ധം വിച്ഛേദിച്ചവരാണ്. അല്ലാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒരിക്കലും മുശ്രിക്കുകളുമായി യാതൊരു ബന്ധവുമില്ല, പൂർണ്ണമായി ബന്ധവിച്ഛേദനം നടത്തിയിട്ടുണ്ട്, ബറാഅത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല സൂറത്തു തൗബയിലെ മൂന്നാമത്തെ വചനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശിർക്കിന്റെ ഒരു അപകടമായി അതിന്റെ ഖുതൂറത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു റസൂലും മുശ്രിക്കുകളോട് ശിർക്ക് ചെയ്യുന്ന ആളുകളോട് പൂർണ്ണമായി ബന്ധവിച്ഛേദനം നടത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലൂടെ പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫകഅന്നമാ ഖർറ മിനസ് സമാ, അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്തൈറു ഔ തഹ്വി ബിഹി റീഹു മിൻ ഫീ മകാനിൻ സഹീഖ്, ആകാശത്തിൽ നിന്ന് വീണാൽ ഒരുപക്ഷെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ കാറ്റവനെ വിദൂര സ്ഥലത്തേക്ക് പോയി തള്ളിയേക്കാം, കാറ്റവനെ കൊണ്ടുപോയി വിദൂര സ്ഥലത്തേക്ക് തള്ളിയിട്ടേക്കാം. എന്താണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം? ശിർക്ക് ചെയ്തവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചു, മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചു, പല രൂപത്തിൽ അതിന് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഈ മിസാൽ, തൗഹീദുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ, ശിർക്കില്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ആകാശത്തോളം ഉന്നതിയിലാണ് അവൻ. അവൻ ശിർക്ക് ചെയ്യുന്നതോടുകൂടി അവൻ ആകാശത്തിൽ നിന്ന് വീണുപോവുകയാണ്, അവന്റെ ദറജ മൊത്തം ഇല്ലാതെയാവുകയാണ്, അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനം നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനമുള്ളത്, ആകാശത്തിൽ നിന്ന് വീണ ഒരുത്തന്റെ അവസ്ഥ എന്തായിരിക്കും? അവനെ പക്ഷി റാഞ്ചി കൊണ്ടുപോകും, അല്ലെങ്കിൽ അവനെ കാറ്റെവിടെയും കൊണ്ട് തള്ളിയിടും എന്ന് അള്ളാഹു തആല പറഞ്ഞല്ലോ. അവന് പിന്നീട് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്, രക്ഷപ്പെടാൻ നജാത്തിനുള്ള സാധ്യത കുറവായിട്ടുള്ള ആ രക്ഷയുടെ മാർഗം നഷ്ടപ്പെട്ടു പോയവനെ പോലെയാണ് ശിർക്ക് ചെയ്തവൻ എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് ഉലമാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ആ ഒരു അവസ്ഥ ശിർക്ക് ചെയ്തവൻ ഉണ്ടാകും എന്ന് അള്ളാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശിർക്കിന്റെ അപകടം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമാണ് സൂറത്തു തൗബയിലെ ആയത്ത്. ഈ ആയത്തിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരൻ, അദ്ദേഹത്തിന് ഇസ്ലാം ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ അബൂ താലിബ് അതിന് തയ്യാറായില്ല. മരണസമയത്ത് റസൂൽ സ്വല്ലല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ, പക്ഷേ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ദുരഭിമാനം അദ്ദേഹത്തിന് സമ്മതിച്ചില്ല, അദ്ദേഹം കുഫ്രിൽ മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ, തൗഹീദിലേക്ക് കടന്നു വരാൻ, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം തയ്യാറായില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലഅസ്തഗ്ഫിറന്ന ലക മാലം ഉൻഹ അൻഹു, താങ്കൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും എന്നെ അള്ളാഹു വിരോധിക്കുന്നതുവരെ. അള്ളാഹു എന്നെ വിരോധിക്കാത്തിടത്തോളം കാലം താങ്കൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും. ആ സമയത്താണ് അള്ളാഹു തആല സൂറത്തു തൗബയിലെ ആയത്തിറക്കിയത് എന്നുള്ളതാണ്. സൂറത്തു തൗബയിലെ 113-ാമത്തെ ആയത്ത്, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രികീന വലൗ കാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം എന്ന ആയത്തിറങ്ങിയത്. എന്താ ആയത്തിന്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്കും പാടില്ലാത്ത കാര്യമാകുന്നു മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. മുശ്രിക്കാണോ ശിർക്കോടുകൂടിയാണോ മരിച്ചുപോയത്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക, ശിർക്ക് ചെയ്തവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്കും പാടില്ലാത്ത കാര്യമാണ്. വലൗ ഖാനു ഉലി ഖുർബ, അവർ അവരുടെ ആ ശിർക്ക് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ മുശ്രിക്കായിട്ടുള്ള വ്യക്തി അവരുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, തീർച്ചയായും അവർക്ക് നരകമാണ് കിട്ടാനുള്ളത്, ശിർക്ക് ചെയ്തവർക്ക് നരകമാണ് കിട്ടാനുള്ളത് എന്ന് വ്യക്തമായതിനു ശേഷം, ശിർക്ക് ചെയ്തവർ നരകത്തിലാണെന്നുള്ളത് കൃത്യമായി അള്ളാഹു തആല പഠിപ്പിച്ച കാര്യം, അത് മനസ്സിലായ ഒരു വ്യക്തി പിന്നെ ശിർക്ക് ചെയ്തവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. അപ്പോ ഒരാൾ ശിർക്ക് ചെയ്താണ് മരിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് പോലും അവരുടെ മക്കൾക്കോ അവരുടെ അനന്തരാവകാശികൾക്കോ അവരുടെ സുഹൃത്തുക്കൾക്കോ ഒന്നും സാധ്യമല്ല. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോലും പറ്റൂല, ജീവിച്ചിരിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റൂല. അപ്പോ ശിർക്കിന്റെ അപകടം എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവപ്പെട്ട വിഷയമാണ്, പ്രത്യേകിച്ചും മുസ്ലിം പേരുള്ള ആളുകൾ ചെയ്യുന്ന ശിർക്ക്. അവർക്ക് ഇസ്തിഗ്ഫാർ ലഭിക്കൂല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റൂല, അവർ ശിർക്കോടുകൂടിയാണ് മരിച്ചത് എങ്കിൽ എന്നുള്ളതാണ്. എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇസ്തഅദൻ തു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ കാഫിറതൻ, എന്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ റസൂൽ സല്ലല്ലാഹു അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫലം യഅദൻ ലി, അല്ലാഹു എനിക്ക് അനുവാദം തന്നില്ല. എന്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു, പക്ഷെ അല്ലാഹു അനുവാദം കൊടുത്തില്ല. വസ്തഅദൻതുഹു അൻ അസൂറ ഖബ്റഹ, റസൂലിനോട് ഞാൻ അവരുടെ ഖബർ സന്ദർശിക്കാൻ ഞാൻ അനുവാദം ചോദിച്ചു. ഫഅദിനലി, അപ്പോൾ അല്ലാഹു എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. ആമിന ആമിന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അനുവാദം ചോദിച്ചു. ഫഅദിനലി, അപ്പോൾ അല്ലാഹു എനിക്ക് അനുവാദം തന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിന്റെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഫീഹി അന്നഹ്യു അൻ ഇസ്തിഗ്ഫാരി ലിൽ കുഫാർ, കുഫാറുകൾക്ക് വേണ്ടി, കാഫിറുകൾക്ക് വേണ്ടി, ശിർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി, ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തൽ വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് ഈ ഹദീസിലുണ്ട് എന്നാണ്. ശിർക്ക് ചെയ്ത് മരിച്ചാൽ പിന്നെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോലും പറ്റൂല, അവർക്ക് പിന്നെ രക്ഷയില്ല എന്നുള്ളതാണ്, അവർക്ക് അന്ന് പുറത്തു കൊടുക്കൂല. ഇതൊക്കെ പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ ശിർക്കുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും അത്തരത്തിലുള്ള ശിർക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. വേറെ എന്തിനും നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ കച്ചവടമാകട്ടെ, ദുനിയവിയായിട്ടുള്ള ഏത് ജീവിതമാകട്ടെ, ഭൗതിക പഠനമാകട്ടെ, ഈ ഒരു പഠനത്തിന് തടസ്സം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെ പരലോകത്ത് നമ്മുടെ സ്വർഗ നരകം തീരുമാനിക്കുന്ന വിഷയമാണ്. അത് നമ്മൾ പഠിക്കണം. ഏറ്റവും ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയം അതാണ്. നമ്മൾ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു സീരിയസ്നെസ്സോട് കൂടി നമ്മൾ ദീൻ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തൗഹീദും ശിർക്കും പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ഓരോരുത്തരും പരിശോധിക്കണം. പക്ഷെ നമ്മൾ തൗഹീദും ശിർക്കും കൃത്യമായി പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന്റെ വല്ല അംശവും ഉണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ശിർക്ക് ചെയ്തിട്ടാണ്, ശിർക്കിന്റെ അംശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ പരലോക ജീവിതം വമ്പിച്ച നഷ്ടത്തിലായിരിക്കും എന്നുള്ളതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കേണ്ട, പലർക്കും മനഃപ്പാഠമുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. അബൂബക്കർ റളിയല്ലാഹുവിനോട് റസൂൽ പറയാൻ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം. ലശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംലി, ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ, ഉറുമ്പ് അരിച്ചു വരുന്നത് ആരും അറിയില്ല, അതിൽ പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും ഉണ്ടാകൂല, അതിനേക്കാൾ ഗോപ്യമായ രൂപത്തിലാണ് ശിർക്ക് സംഭവിക്കുക. ശിർക്കിന് അങ്ങനെ ഒരു സാധ്യതയുണ്ട് സംഭവിക്കാൻ. അതിനേക്കാൾ ഗോപ്യമായ അവസ്ഥയിലാണ് ശിർക്കുള്ളത് എന്ന് അബൂബക്കർ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, അല അദുല്ലുക അലാ ഷൈഇൻ, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഞാൻ നിനക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ. ഇദാ ഖുൽതഹു ذهب عنك قليله وكثيره, നീ അത് പറഞ്ഞാൽ പിന്നീട് ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും, അല്ലെങ്കിൽ കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, ശിർക്ക് പിന്നെ അന്നിൽ ഉണ്ടാവൂല, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതെയാകും. നീ അത് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു. വലിയ ശിർക്കാകട്ടെ ചെറിയ ശിർക്കാകട്ടെ, ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കൂല, അത് ശിർക്ക്, ആ ശിർക്ക് നിന്നിൽ നിന്ന് ഇല്ലാതെയായി തീരും. അപ്പോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. ഈ പ്രാർത്ഥന നമ്മൾ ശരിക്കും പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അൻ ഉശ്രിക ബിക, നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ. വ അന അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട്, എന്റെ അറിവോടുകൂടി ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് അല്ലാഹുയെ നിന്നോട് രക്ഷ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു, അറിയാതെ എന്നിൽ ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് അല്ലാഹു എന്നോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും പഠിക്കണം. നിരന്തരം ഈ പ്രാർത്ഥന പഠിക്കണം. അല്ലാഹുവിനോട് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അനുശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.